രണ്ട് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ നാലാം വാക്യം.
അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു.
Yes, granted us his precious and magnificent promises. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ബൈബിൾ ഇസ് എ പ്രോമിസ് ബുക്ക്. വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ് ബൈബിൾ. ഒത്തിരി വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദത്തം മുതൽ നിത്യതയിലേക്ക് ഉള്ള വാഗ്ദത്തങ്ങൾ വരെയുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ. എന്താണ് ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യത്തിന്റെ വാഗ്ദത്തം? First, seek his kingdom and his righteousness, then all these things will be added. Aadhyam avadte rajyavum neethiyum annishikkuka, adodu kodi idokkeyum edakkeya bhashanam vastram, that's all. Adukku madiyille adhi appol adu modale namukku ottri vaagdhanangal nalgirikkunna pusthakamaana Bible. ഒത്തിരി വാഗ്ദത്തം നമ്മൾ തിരിച്ചറിയണം. ഈ വാഗ്ദത്തം എന്താ? ഈ വാഗ്ദത്തത്തിന്റെ പ്രത്യേകത എന്തിന്? ഈ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നേ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്, എസ്കേപ്ഡ് ദ കറപ്ഷൻ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ് ബൈ ലസ്റ്റ്. ഈ ലോകത്തിൽ എന്താ ഉള്ളതെന്നറിയാവോ? കറപ്ഷനുണ്ട്, നാശം. ഈ ലോകം നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം നാശമാണ്, കറപ്ഷൻ. മറ്റൊന്നും ഈ ലോകത്തിന് ഓഫർ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഈ ലോകം ചിലതെല്ലാം ഓഫർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അതൊക്കെ വലുതാണെന്ന്. ബട്ട് ഇറ്റ് ഈസ് ടെമ്പററി. സന്തോഷം ഓഫർ ചെയ്യുന്നുണ്ട്. അതാണല്ലോ അഡ്വർടൈസ്മെന്റ് കാര്യം മുഴുവൻ ചെയ്യുന്നത്. ഈ സാധനം ഐഫോൺ ഇല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം പ്രശ്നമാണ്. അതുമായി ഓഫർ അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഓർക്കും ഇതില്ലാത്തതുകൊണ്ടാണ് ഒരു പ്രശ്നം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? അത് കഴിയുമ്പോൾ അവർ പറയും ഇതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു വലിയൊരു കുഴപ്പമാണ്. ഈ ലോകം നമുക്കൊത്തിരി വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ ലോകത്തിന്റെ വാഗ്ദാനങ്ങളുടെ എല്ലാം അവസാനം കറപ്ഷൻ അല്ലെങ്കിൽ നാശം. അതാ, പക്ഷേ ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകി. എന്താണ്? പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസന്റ് പ്രോമിസസ്. എടാ, വാഗ്ദാനങ്ങൾക്ക് പൗലോസ് പത്രോസ് കുറച്ചും കൂടെ ഒരു എംഫസിസ് കൊടുക്കുക. എന്തൊക്കെയാണ്? പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസന്റ്, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങൾ. അതിന്റെ ആ ഗ്രേഡിച്ചിനോടെ കൂട്ടിയാ പറയുന്നത്. എന്തൊക്കെ, എന്ത് വാഗ്ദാനത്തെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നേ? എന്താ ഈ വിലയേറിയതും അതിമഹത്തായ വാഗ്ദാനങ്ങൾ? എന്ത് വാഗ്ദാനമാ? പൗലോസ് ഇവിടെ സംസാരിക്കും, പത്രോസ് ഇവിടെ സംസാരിക്കുമ്പോൾ ദുരുപദേശകന്മാർക്കെതിരെയാണ് പത്രോസ് സംസാരിക്കുന്നത്. ഫോൾസ് ടീച്ചേഴ്സ് ആൻഡ് ഫോൾസ് പ്രോഫറ്റ്സ്, അവർക്കെതിരെയാണ് പത്രോസ് സംസാരിക്കുന്നത്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമാണെങ്കിൽ, രണ്ടാമത്തെ ലേഖനം ദുരുപദേശങ്ങൾ ഫേസ് ചെയ്യുന്ന സഭയ്ക്ക് എഴുതിയതാ. നിങ്ങൾക്കറിയാം ലോകത്തിൽ പിശാചിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രണ്ട് ടാക്ടിക്സ് എന്തൊക്കെയാണെന്ന്? ഒന്ന് പീഡനം, രണ്ട് ദുരുപദേശം, ഫോൾസ് ഡോക്ട്രിൻസ്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ദൈവസഭയെ തകർക്കുവാനായിട്ട് പിശാച് നോക്കുന്നത്. ഒന്ന് പീഡനം. പീഡനത്തിലൂടെ തകർക്കാൻ കഴിയാതെ വരുമ്പോൾ രണ്ടാമത് എന്ന കാര്യമാണ് ഫാൾസ് ഡോക്ട്രിൻസ്, ദുരുപദേശം. ചൈനയിലെ ചർച്ചസ്, ചൈനയില് ഒത്തിരി ചർച്ച വളരെയധികം വളർന്നു, പീഡനത്തിലൂടെ കടന്നുപോയി. പക്ഷേ പീഡനത്തിന് സഭയെ തകർക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ പിശാജ് അടുത്തൊരു തന്ത്രം ചെയ്തെന്താണെന്നറിയാവോ? ഫാൾസ് ഡോക്ട്രിൻസ്, ദുരുപദേശം, അതിലൂടെ തകർക്കാനായിട്ട് നോക്കി. അതുകൊണ്ട് സൗരങ്ങൾ ഇത് പ്രൈമർലി ദുരുപദേശക്കാർക്കെതിരെ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ചാപ്റ്റർ 2 വേഴ്സ് 1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. ബട്ട് ഫോൾസ് പ്രോഫറ്റ്സ് ഓൾസോ ആർ എമംഗ് ദ പീപ്പിൾ, ജസ്റ്റ് ആസ് ദർ വിൽ ഓൾസോ ബി ഫോൾസ് ടീച്ചേഴ്സ് എമംഗ് യു. ഉണ്ടോ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ നാളുകളിൽ ദൈവസഭ ഏറ്റവും അധികം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഫോൾസ് ഡോക്ട്രിൻസിന്റെ ഒരു കാലഘട്ടമാണ്. ഫോൾസ് ഡോക്ട്രിൻസ് അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകും. എന്താ ഈ ഫോൾസ് ഡോക്ട്രിൻസ് ഒക്കെ തിരിച്ചറിയാൻ മാർഗം? താഴേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. രണ്ടാമത്തെ വാക്യം വേഴ്സ് 2, മെനി വിൽ ഫോളോ ദർ sensuality and because of them the way of the truth will be maligned. Sensuality be false prophets allengil false teachers inde pratyegade undu avar immoral aayirikkum. Devasabhayude 2000 varshathe charithrathil ettavum koodal devadasanmar എന്നറിയപ്പെട്ട ആൾക്കാര് വീണുപോയത് ഈ കാലഘട്ടത്തിലാണ്. പത്രപ്രവർത്തകരൊക്കെ പല സ്ഥലങ്ങളിലും ഇവരുടെ വീഴ്ചയെ വളരെ പ്രസിദ്ധമാക്കി എക്സ്പോസ്ഡ് ആവുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം സെൻഷ്വാലിറ്റി, ഇമ്മോറാലിറ്റി. രണ്ടാമത് അവരുടെ ജീവിതത്തിന് ഒരു ഫോൾസ് ഡോക്ടർസിന്റെ, ഒരു ഫോൾസ് ടീച്ചറിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അതിന്റെ വേഴ്സ് 3, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കു പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. In their greed, they will exploit you with false words. എന്ന് പറഞ്ഞാൽ, ഒരു മലയാളം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, പോക്കറ്റിലിരിക്കുന്ന കാശ് അവരടിച്ചു മാറ്റും. അതാ ഫോൾസ് ടീച്ചേഴ്സിന്റെ മറ്റൊരു പ്രത്യേകത. സൗരങ്ങൾ അങ്ങനെയാണ് ഞാൻ ഈ വേറൊരു കാര്യം ചെയ്യട്ടെ. കഴിഞ്ഞ 2000 വർഷത്തെ ദൈവസഭയുടെ ചരിത്രത്തില് യാതൊരു നാണവുമില്ലാതെ പരസ്യമായിട്ട് കാശ് ചോദിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടം ഈ കാലഘട്ടമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഫോൾസ് ടീച്ചറെ കണ്ടെത്താൻ എളുപ്പമാർഗമുണ്ട്. ഒന്നാമത്തെ കാര്യം നോക്കിയാൽ മതി, പുള്ളി കാശ് ചോദിക്കുന്ന ആളാണോ? കാരണം യഥാർത്ഥ ദൈവദാസന്മാര് ആരുടെയും കാശ് ചോദിക്കത്തില്ല, കാശ് അടിച്ചു മാറ്റാൻ ആരും ശ്രമിക്കത്തില്ല. ഇത് ഏറ്റവും കൂടുതൽ ഇത് വന്നിരിക്കുന്നത് TVയിലാണ്. ഞാനിത് പറഞ്ഞ കർത്താവിനെ കുറിച്ച് പറയാനാണ് ഞാൻ വരുന്നത്. പക്ഷെ അതിനു മുൻപ് ഈ കർത്താവിനെ കുറിച്ച് ഉള്ള ചില കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നമ്മുടെ കണ്ണിലിരിക്കുന്ന തിമരം ഒന്ന് മാറിപ്പോയാലും നമുക്ക് കുറച്ചുകൂടെ കാഴ്ച ക്ലിയർ ആവുള്ളതുകൊണ്ട് ഞാനത് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. സ്വരങ്ങൾ, ഇന്ന് TVയിൽ ഏത് കാര്യങ്ങൾ, ഏത് ക്രിസ്ത്യൻ ചാനൽ ഓപ്പൺ ചെയ്താലും കാശ് ചോദിക്കാത്ത ഒരു പരിപാടിയില്ല. വളരെ റയറായിട്ടേ ഉള്ളൂ കാശ് ചോദിക്കാതിരിക്കുന്ന ഒരു പ്രോഗ്രാം ഉള്ളത്. അന്നേരം 2 അല്ലേലിയൊക്കെ പറഞ്ഞോളാം, കാരണം മറ്റൊന്നുമല്ല, ദൈവമേ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ അലോചിക്കുക, 2000 വർഷം മുമ്പ് പത്രോസിന് വെളിപ്പാട് കിട്ടി, അത് കൃത്യം 2000 വർഷത്തിന് ശേഷം അതുപോലെ സംഭവിക്കുക. This is the time of apostasy. വിശ്വാസം ത്യജിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുക. TV പ്രോഗ്രാമിന് കാശ് വേണമെന്നുള്ള ശരിയാ, ഞാൻ പറഞ്ഞത് കാശില്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എടാ, ദൈവത്തിന് കാശ് തരാൻ പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക? നാണക്കേടാ ചില സമയത്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് വിചാരിക്കും, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒരിക്കലൊരു ഒരു മുസ്ലിം ഒരു അപ്പോളജിസ്റ്റ് ഉണ്ട്, സക്കീർ നായിക്ക് എന്ന് പറഞ്ഞ ഒരാള്. ക്രിസ്ത്യാനിത്വത്തെ ഇതുപോലെ ദുഷിക്കുന്ന മനുഷ്യൻ വേറെയില്ല. പല ദൈവവചനം അറിയാത്ത പലരും ആ പുള്ളിയുടെ കുടുക്കിൽപ്പെട്ട് മുസ്ലിങ്ങളായ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അത് കേൾക്കുമ്പോൾ നമ്മളതൊക്കെ തലയിൽ തുണിയിട്ടുണ്ട് പോകണം. അദ്ദേഹം പറഞ്ഞെന്നറിയാവോ? അദ്ദേഹത്തിന്റെ ഒരു ചാനലുണ്ട്, PEACE TV. യാതൊരു പീസും ഓർക്കില്ല, എങ്കിലും ചാനലിന്റെ പേര് PEACE TV എന്ന. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ഇത് അള്ളായുടെ ചാനല, അതുകൊണ്ട് ഇത് അള്ളാ നടത്തും, അതുകൊണ്ട് കാശാരും തരണ്ട. ഞാൻ പറഞ്ഞത് അഭിമാനമുള്ള ക്രിസ്ത്യാനികളുടെ തലയിൽ തുണിയിട്ടുകൊണ്ട് പോകണം. രണ്ടാമത് പറയാണ്, അഥവാ നിങ്ങൾക്ക് കാശ് തരണമെന്ന് തോന്നിയാൽ നിങ്ങൾ എങ്ങനെ തരണമെന്നുള്ള കാര്യം അറിയാൻ ക്രിസ്ത്യൻ ചാനലുകൾ കണ്ടാൽ മതി, അവരതിന്റെ അകത്ത് നല്ലോണം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്നറിയോ, ഒരാൾ എഴുതി വെച്ച് ഏറ്റവും കൂടുതൽ മണ്ടന്മാരുള്ള ദൈവസഭയിലാണ്. കാരണം അറിയോ, ഇത് കണ്ടിട്ടും ഒരു മയവുമില്ലാതെ വീണ്ടും വീണ്ടും ഇത് വേറെ വേറെ ചാനലുകൾ കണ്ടുകൊണ്ട് ഈ കാശി ഓതിക്കുന്നവരുടെ ദുരുപദേശം കേട്ട് അവരെക്കുറിച്ച് ഇനി എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനായിട്ടില്ല. അവർ സീൽ ചെയ്തിരിക്കുക അവരുടെ ഫേറ്റ്. കാരണം എന്താണെന്നറിയോ, അവരൊരിക്കലും ഈ പറയുന്ന ആൾക്കാരൊന്നും ഇറ്റേണിറ്റിയെക്കുറിച്ച് സംസാരിക്കത്തില്ല. അവരൊരിക്കലും വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കത്തില്ല. അവരൊറ്റ കാര്യം അവർ സംസാരിക്കത്തുള്ളൂ, യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കൊത്തിരി കാശുണ്ടാകും, നിങ്ങളുടെ അവസ്ഥ മാറും, നിങ്ങളെ എല്ലാവരും മാനിക്കും. പ്രിയ സഹോദരങ്ങളെ, ദിസ് ഈസ് ഫാൾസ് ഡോക്ട്രിൻ. ഞാനത് വീണ്ടും എടുത്ത് പറയുന്നതിന്റെ കാര്യം ഈ കാലഘട്ടത്തിൽ അത് കുറച്ചും കൂടെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുക. ആരെങ്കിലും ഈ ചാനലുകൾ കാണുന്നുണ്ടെങ്കിൽ, ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരുന്നു പറയണം. കാശ് ചോദിക്കാതെ ചാനലുകൾ എനിക്കൊന്നും പിന്നെ വലിയ കുഴപ്പമില്ല. കാശ് ചോദിക്കുന്നവരെല്ലാം ഒരു കാര്യം, രണ്ട്, നിങ്ങളെ പുകഴ്ത്തുകയും ചെയ്യും. നിങ്ങളെപ്പോലെ ദൈവം, നിങ്ങളെപ്പോലെ ഒരാൾക്കാർ വേറെ ആരുമില്ല. ഞാൻ പറഞ്ഞത് പത്രോസ് ഇത് കണ്ട് വളരെ ശക്തമായി സംസാരിക്കുക. പത്രോസ് പറയാം, നമുക്കിനി നമ്മുടെ ഭാഗത്തേക്ക് വരാം. എന്റെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. എന്തൊക്കെയാ വാഗ്ദത്തം? നിങ്ങൾ ഫസ്റ്റ് പീറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ തുടങ്ങാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 4 നാലാം വാക്യം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരവകാശത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് അവകാശത്തിന്റെ പ്രത്യേകത? പത്രോസ് പറയാണ്, ക്ഷയമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത, ഇംപെരിഷബിൾ, അൺഡിഫൈൽഡ്, ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. മക്കളെങ്കിൽ നാം അവകാശികളാണ്, ക്രിസ്തുവേശുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. വി ആർ ജോയിൻഡ് ഹെയേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. സോരങ്ങളെ, നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കൊച്ചു കാര്യങ്ങൾ നോക്കി പോകരുതേ. മറിച്ച് പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളതെന്ന് യേശു പറഞ്ഞെങ്കിൽ ആ യേശു ക്രിസ്തുവിനോടുകൂടുള്ള കൂട്ടവകാശം, അതാ ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നേ, അത് ഓഫർ ചെയ്തിരിക്കുന്നേ. രണ്ട്, വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ് അതിന്റെ ഏഴാം വാക്യം. ആറ് മുതൽ വായിച്ചു. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കാരണം എന്താ? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ എങ്ങനെ ഇടവരും. ഇനി ശ്രദ്ധിക്കണേ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ അവരോട് പത്രോസ് പറയുകയാണ്, നിങ്ങളിപ്പോൾ കുറച്ചു നേരത്തേക്ക് പലവിധമായ ട്രയൽസ് ഉണ്ട് നിങ്ങൾക്ക്. ഒത്തിരി പീഡനത്തിലൂടെ കടന്നുപോയ ദൈവസഭ അവരെ ധൈര്യപ്പെടുത്തുക. പത്രോസ് പറയുന്നത് നിങ്ങൾ കഷ്ടമൊക്കെ ഉണ്ടെന്നിപ്പം, പക്ഷേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആനന്ദിക്കുന്നുണ്ട്. അതാ ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടുകാരൊക്കെ പണ്ടെഴുതി, കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. കൊണ്ടാടുവാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാവോ? സെലിബ്രേറ്റ് എന്ന അർത്ഥമാണ്. അപ്പൊ നമ്മൾ ഈ സെലിബ്രേറ്റ് എന്നൊക്കെ പാട്ടൊക്കെ പാടുമ്പം എപ്പോഴെന്നറിയത് പാടണ്ടേ? എവിടെ പാടണ്ടേ? നഷ്ടം വരുമ്പോഴാ. കർത്താവിന്റെ നാമത്തെ പ്രതി നിന്ദയും പരിഹാസവും വരുമ്പോൾ, എബ്രായലേനക്കാരൻ പറയാണ്, ചിലർ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെ എങ്ങനെ എന്ന് പറഞ്ഞാൽ, അവർ വിശ്വാസികളായതിന്റെ പേരിൽ, ക്രിസ്ത്യാനികളായതിന്റെ പേരിൽ അവരുടെ സമ്പത്ത് മറ്റുള്ളവർ അടിച്ചു മാറ്റി, പക്ഷേ അതിന്റെ നടുവിലും അവർ സന്തോഷിച്ചു. കാരണം എന്നറിയോ? അതാ ഞാൻ ഈ പറഞ്ഞു, അതാ ഈ പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസന്റ് പ്രോമിസ് എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഈ സമ്പത്തുകൾ പോയപ്പോഴും അവര് സന്തോഷിച്ച കാരണം എന്താ? സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്നതും ഉത്തമമായൊരു സമ്പത്തുണ്ട് എന്നറിഞ്ഞ് ഉണ്ടോ സൗരങ്ങൾ. അവരുടെ നഷ്ടം അതിന്റെ നടുവിൽ സന്തോഷിക്കാൻ കഴിഞ്ഞതിന്റെ കാര്യം, സ്വർഗത്തിൽ അവർക്ക് എന്തുണ്ട്? ഒരു സമ്പത്തുണ്ട്. എന്താണ്? അൺഡിഫൈൽഡ്, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരവകാശം എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ടെന്ന് അവരറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഇന്ന് രാവിലത്തെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തെ ഗ്രിപ്പ് ചെയ്യണം. എന്താ? എനിക്കൊരവകാശമുണ്ട്. എന്താ അവകാശം? സ്വർഗത്തിൽ എനിക്കൊരു അവകാശമുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? അതിന് ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമില്ല, ഇൻകറപ്റ്റബിൾ. ഇനി പറയാണ്, അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നാം വീണ്ടും നമ്മെ ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം തന്നെ സ്വർഗത്തിലെ അവകാശത്തിന് വേണ്ടിയിട്ടാ. പിന്നെ കുറച്ച് നാൾ ഈ ഭൂമിയിൽ ഒരു ട്രെയിനിങ് പീരീഡ് നമുക്ക് എന്ത് ചെയ്തിരിക്കുക? തന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ചിന്ത നമുക്ക് അവിടെ കൊണ്ടൊന്ന് വെക്കണം സൗരങ്ങളെ. ഇതില്ലാത്ത ഒരാൾക്ക് പോലും ഗോഡ്ലിനെസ്സിൽ വളരാൻ പറ്റത്തില്ല. ഇതില്ലാത്ത ഒരാൾക്ക് പോലും. ഇനി ആദിമസഭയിൽ എന്തുകൊണ്ടാണ് അവര് എന്ത് ചെയ്തത്? എല്ലാം വിറ്റ് പൊതുവകയെന്ന് എണ്ണിയന്റെ കാര്യം എന്നാ? അതൊരു അവര് ചെയ്തൊരു കാര്യമാണ്. നമ്മളതിന് ആ എക്സാമ്പിൾ ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ നന്നാലി ചോദിക്കേ, നിങ്ങളല്ലെങ്കിൽ വായിച്ചു അത് കുറച്ചും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം അവരെ ഒന്ന്. ആക്സ് ചാപ്റ്റർ 2:44.
എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവ ആലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു.
ശ്രദ്ധിച്ചു നോക്കി, അവരെ നമ്മൾ ശ്രദ്ധിച്ചേ. നമ്മൾ പറയും അവര് എക്സൈറ്റഡ് ആണ്, എന്നാ അവര് എന്താണ് ഒരു ആദ്യത്തെ ഒരു തിളപ്പിൽ ഇങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എത്ര തിളപ്പുണ്ടെങ്കിലും വസ്തു വിറ്റ് കൊടുക്കൂ, അപ്പൊ നമുക്ക് ബുദ്ധി വരും. എത്ര ആവേശമുള്ളവരാണെങ്കിലും വസ്തു വിൽക്കുന്ന കാര്യം പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബോധം വരുന്നേ. പക്ഷേ ഇവരിത് വിറ്റ് വിറ്റതല്ല എനിക്ക് സന്തോഷം. നമ്മളൊക്കെയാണ് കൊടുക്കുകയാണെങ്കിൽ കർത്താവേ സ്തോത്രം, പിള്ളേരുടെ കാര്യം എന്താകും, ഭാവി കാര്യം എന്താകും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു ഭാരപ്പെട്ടിരിക്കേണ്ട. പക്ഷെ ഇങ്ങനല്ല, ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട്. അവരങ്ങ് റിജോയ്സ് ചെയ്ത് അവനെ ജീവിച്ചത്, അല്ലാതെ വസ്തു വിറ്റ് കൊടുത്തതിനെ കുറിച്ച് അവർ ഭാരപ്പെട്ടിരുന്നില്ല. ഞാൻ പറഞ്ഞ വസ്തു വിൽക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾ അവരെ തിരിച്ചറിയും. എന്താ, വാട്ട് ഈസ് ദ സീക്രട്ട്? എന്താണെന്നറിയോ, അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, ഒന്ന്, നിങ്ങൾ അന്യരും പരദേശികളാണ്, യു ആർ സ്ട്രേഞ്ചേഴ്സ്, യു ആർ ഏലിയൻസ്. അത് മാത്രമല്ല, സ്വർഗത്തിൽ നമുക്ക് നിലനിൽക്കുന്ന ഉത്തമമായൊരു സമ്പത്തുണ്ട്. ഈ രണ്ട് ബോധ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പത്രോസിലേക്ക് വരും, 1 Peter 1:1. പീറ്റർ ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടു ദോസ് ഹു റിസൈഡ് ആസ് ഏലിയൻസ്. ഏലിയൻസ്, പരദേശികൾക്ക് എഴുതിയിരിക്കുക. അത് വീണ്ടും അതിന്റെ 2 Peter 2:11 11 യു ആർ ഏലിയൻസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. കണ്ടോ, പത്രോസ് അവരെ വിളിക്കുന്ന ഇതാണ്, യു ആർ ഏലിയൻസ്, യു ആർ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്, നമ്മുടെ സ്വന്തം സ്ഥലം ഇവിടെയല്ലെന്ന്. മറ്റൊന്ന് വേറെ കാര്യം കൂടി ഉണ്ട്, അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം പറയാണ്, നിങ്ങളുടെ സ്വന്തം സ്ഥലം ഇതല്ല. അടുത്ത പോസിറ്റീവായിട്ടുള്ള കാര്യം, സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമമായൊരു സമ്പത്തുണ്ട്. സ്വർഗങ്ങൾ, ഈ രണ്ട് ബോധ്യം നമ്മളെ ഗ്രിപ്പ് ചെയ്യണം. ഒന്നാമത്, നമ്മളെ തന്നെ കൗണ്ട് ചെയ്യണം, എണ്ണണം. എന്താണ്? ഐ ആം എ ഏലിയൻ, ഐ ആം എ സ്ട്രേഞ്ചർ, ഞാൻ ഈ ലോകക്കാരനല്ലെന്ന്. എനിക്ക് അതുകൊണ്ട് എനിക്ക് ഇതിനോട് ഐഡന്റിഫൈ ചെയ്ത് പോകാനായിട്ട് കഴിയത്തില്ലെന്ന്. ഈ ബോധ്യമില്ലാത്ത ഒരാൾ പോലും ഗോഡ്ലിനെസ്സിൽ ഇംപ്രൂവ് ചെയ്യുമെന്ന് കരുതരുത്. നോ, പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ വായിച്ചത്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഇവയാൽ ലോകത്താൽ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിട്ട് വരുവാൻ വരുന്നു. കണ്ടോ, ശ്രദ്ധിച്ചേ. എങ്ങനെയാ? ഈ വാഗ്ദത്തങ്ങളാണ് ഒരുവനെ ഈ ലോകത്തിന്റെ കറപ്ഷനിൽ നിന്ന് അവനെ വിടുവിക്കുന്നത്. ഈ ലോകത്തിൽ ഞാൻ പറഞ്ഞില്ലേ കറപ്ഷനാ ഉള്ള, എന്താ എന്താ കറപ്ഷൻ? എങ്ങനെയെങ്കിലും നമ്മളെ പാപത്തിലേക്ക് വലിച്ചിടാനായിട്ടാണ് ഈ ലോകം ശ്രമിക്കുന്നേ. ഒരു വാക്യം കൂടെ നിങ്ങൾ വായിച്ചു, സെക്കൻഡ് പീറ്ററിൽ, സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2:20. കണ്ടോ, ശ്രദ്ധിച്ച്, എസ്കേപ്ഡ് ദ ഡിഫൈൽമെന്റ്സ് ഓഫ് ദ വേൾഡ് ബൈ ദ നോളജ് ഓഫ് ദ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഉണ്ടോ? അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശു കർത്താവുമായിട്ടൊരു പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. അതെന്താ സംഭവിച്ചെന്നറിയോ? അത് സംഭവിച്ചപ്പോൾ ലോകത്തിന്റെ ഡിഫൈൽമെന്റ്സിൽ നിന്ന് ഒരാൾ എസ്കേപ്പ് ചെയ്തു. തുടക്കം അങ്ങനെയാ, ഈ ചുമ്മാ കൈപൊക്കിയാന്ന് രക്ഷിക്കപ്പെടത്തില്ലെന്നേ. മീറ്റിങ്ങിന് പോയി ചുമ്മാ കൈപൊക്കി രക്ഷിക്കപ്പെടത്തില്ല. എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്ന അറിയാവോ? മിനിമം ചില കാര്യങ്ങൾ അവൻ അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അവൻ അറിയണം ഞാൻ ഒരു പാപിയാണെന്ന്. അത് ചുമ്മാ ഞാൻ പാപിയാണെന്ന് വേറൊരാൾ പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ ആദ്യം തിരിച്ചറിയുന്ന കാര്യം എന്നറിയോ? ഒരു പാപിയാണെന്ന്. ഇതാ അതിന്റെ തുടക്കം. അപ്പൊ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. കാരണം ഈ പാപം ഇവനെ നരകത്തിക്കൊണ്ട് തള്ളിക്കളയുക. കടഭാരമല്ല ഏറ്റവും വലിയ പ്രശ്നം, രോഗമല്ല ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം ഈ ലോകത്തിൽ പാപമാണ്. കാരണം ഈ പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നകറ്റിക്കളഞ്ഞത്, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് പാപമാണ്. അതുകൊണ്ട് കടഭാരമൊക്കെ സാരമില്ലെന്ന്, രോഗം എങ്ങനെങ്കിലുമൊക്കെ ഓക്കെ, മാനേജബിൾ. പക്ഷേ ഒരുവനെ നിത്യമായി എന്നേക്കുമായി നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നൊരു കാര്യം അവന്റെ പാപമാണ്. ഇവിടെ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ, എസ്കേപ്ഡ് ദ ഡിഫൈൽമെന്റ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വാക്യം പറയുന്നുണ്ട്, മാർക്ക് ചാപ്റ്റർ 7. Mark 7:23. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. All these evil things proceed from within and defile the man. കണ്ടോ ഏത് കാര്യം? ഇത് അകത്തുനിന്ന് വരുന്നൊരു കാര്യം. എന്താ ഈ അകത്തുനിന്ന് വരുന്ന കാര്യം? എന്തൊക്കെയാ? എന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? 21. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. സ്വയങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച്, അശുദ്ധനാക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ അഹങ്കാരം നമ്മളെ അശുദ്ധരാക്കുന്നെന്ന്? എന്താ അശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ? എന്താ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയത്തില്ല സാറിന്, ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളാണ്. നമ്മൾ നല്ല വെള്ള ഡ്രസ്സൊക്കെ രാവിലെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്ത് തേച്ച് മിനുക്കി കഞ്ഞി മുക്കി പശയൊക്കെ മുക്കി ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മളിങ്ങോട്ട് വരുന്ന വഴി നടന്ന് വീട്ടിന്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി കാറിലോട്ട് കയറാൻ പോവാ. പക്ഷെ അതിനുമ്പ് നോക്കിയപ്പോൾ ഒരു കാറ് പാഞ്ഞു വന്ന് അവിടെ നിന്ന് ചാണകം മൊത്തം ദേഹത്തോട്ട് തെറിപ്പിച്ചു. എങ്ങനെ ചെയ്യും? ഇത് അശുദ്ധമാകുക എന്ന് പുറമേയുള്ള ലാംഗ്വേജിൽ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ. പക്ഷേ ഇവിടെ പറയുകയാണ്, ഇതിനേക്കാളും മോശമാണ് ഈ അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. സ്വരങ്ങളെ, അഹങ്കാരം ഒരുവന്റെ ഉള്ളിൽ വരുമ്പോൾ അത് അവനെ അശുദ്ധനാക്കുക. കൊലപാതകം അവനെ അശുദ്ധനാക്കുക. മോശമായ ചിന്തകൾ അവനെ അശുദ്ധനാക്കുക. എന്താ നിനക്കറിയാം? ഒരാള് മോശമായ ചിത്രങ്ങൾ കാണുന്ന ഒരാള് അവരെപ്പോഴും അവർക്കറിയാം അവരശുദ്ധരാണെന്ന്. അശുദ്ധമാക്കുക, നമ്മളെ അശുദ്ധമാക്കുക. യേശുദ പറഞ്ഞേ. അപ്പോൾ കാരണം എന്താ അറിയാവോ, ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ബേസിക് പ്രശ്നം, പൗലോസ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്, ഈവിൾ ഡിസയർ, അല്ലെങ്കിൽ ഒറ്റ വാക്കിനെ പറയും ലസ്റ്റ്. ഈ ലസ്റ്റാ പ്രശ്നം. എന്തുണ്ട്? നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് ലസ്റ്റ്, ഈവിൾ ഡിസയർ, മോശമായ ആഗ്രഹം. ഈ ലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഡിസയർ എന്ന അർത്ഥം. വചനത്തില് മൂന്ന് പ്രാവശ്യം ഒഴിച്ച് ബാക്കി 10-35 പ്രാവശ്യവും ഇതിനെ മോശമായ ഒരു ഡിസയർ എന്നുള്ള ഇതാ വചന കൊടുത്തിരിക്കുന്നത്. ഈവിൾ ഡിസയർ, ലസ്റ്റ്, ഇതെല്ലാവരുടെ ഉള്ളിലുണ്ട്. ഇതെപ്പോഴാണ് വെളിപ്പെടുന്ന അറിയാവോ? മാതാപിതാക്കളുടെ വളരെ ശിക്ഷണത്തിൽ ജീവിച്ചു വളർന്ന പിള്ളേര്, വളരെ സ്ട്രിക്റ്റ് ആണെന്ന് വെച്ചാൽ പേരൻസ്. അപ്പൊ അവർ നല്ല കുട്ടികളാണ്, രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അപ്പനമ്മയും പറഞ്ഞൊക്കെ അനുസരിക്കുന്നു. പക്ഷേ അവരെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കൺട്രോളിൽ നിന്ന് ദൂരെ ഒരു സ്ഥലത്ത് ഈ ഹോസ്റ്റലിലേക്ക് വിട്ടു. അപ്പോഴറിയാൻ പറ്റുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം അറിയോ, അവസരം കിട്ടുമ്പോൾ, അതുവരെ മാതാപിതാക്കളുടെ കൺട്രോൾ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ ഭയത്തോടുകൂടി ജീവിച്ചു. കൺട്രോൾ പോയപ്പോൾ, കൺട്രോൾ മാറിയപ്പോൾ അവർ സകലവിധ മ്ലേച്ഛതയിലേക്കും തുടങ്ങി. അതിന്റെ അർത്ഥം എന്നറിയോ? അർത്ഥം ഇറ്റ് പ്രൂവ്സ് ദാറ്റ് അവരുടെ ഉള്ളിൽ ലസ്റ്റ് ഉണ്ടായിരുന്നു, അത് പ്രൂവ് ചെയ്യുന്നേ. പിന്നെ അപ്പന്റെ അമ്മയുടെ കൺട്രോൾ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്തില്ല. പക്ഷേ ഇനി നേരെ മറിച്ച്, ഒരുവൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലുള്ള പ്രത്യേകതയുണ്ട്, അവന്റെ ഉള്ളിലും ഈ ലസ്റ്റ് ഉണ്ട്. പക്ഷേ ദൈവം അവൻ രക്ഷിക്കപ്പെടുമ്പോൾ തന്റെ പരിശുദ്ധാത്മാവിനെ അവന്റെ ഉള്ളിൽ കൊടുത്തിട്ട് അവനെ ലസ്റ്റിനെ എന്ത് ചെയ്യും? അവൻ ഓർക്കം ചെയ്യും. അതിന്റെ പറഞ്ഞ പേരാണ് കൃപ. അതായത് ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ ശക്തി, ഈ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെടുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലേക്ക് പകരപ്പെടുക, ആ കൃപയാ ഈ ഈവിൾ ഡിസയറിനെ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നേ. സ്വരങ്ങളപ്പോ ലോകത്തിൽ മാലിന്യമാ, പിശാച് ഈ ലോകത്തിന്റെ സിസ്റ്റത്തിലൂടെ മനുഷ്യനെ അശുദ്ധനാക്കാൻ നോക്കുകയാണ്. രണ്ടാമത് അതിനേക്കാളും വലിയൊരു ട്രോജൻ ഹോഴ്സ് എവിടെ ഉണ്ടെന്നറിയാവോ? നമ്മുടെ അകത്തുണ്ട്. അകത്ത് വലിയ ട്രോജൻ ഇരിക്കുക, പുറത്തുള്ളത് പോട്ടെ, അതിനേക്കാളും വലിയ സാധനം അകത്ത്. ഇത് രണ്ടുകൂടെ കണക്റ്റഡ് ആകുമ്പോഴാ പാപം ഉണ്ടാകുന്നേ. വാക്യം വായിച്ചു, യാക്കോബ് ലേഖനം, ജെയിംസ് 1. വേഴ്സ് 14:1-14, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഒഴുത്തിട്ട് മരണത്തെപ്പെടുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. ഡു നോട്ട് ബി ഡിസീവ്ഡ് മൈ ബിലവഡ് ബ്രദറൻ. ഇപ്പൊ യാക്കോസ്ലിയ പഠിപ്പിക്കുക സഹോദരന്മാരെ, എങ്ങനെയാ വഞ്ചിക്കപ്പെട്ട് പോകരുത്, ഡോണ്ട് ബി ഡിസീവ്ഡ്. എങ്ങനെയാ പാപം വരുന്നേ? പാപം വരുന്ന എങ്ങനെയാ? മോഹത്തിലാണ് പാപം ഉണ്ടാകുന്നേ. മോഹം എന്ത് ചെയ്യും? ഗർഭം ധരിക്കും. ഈ ഈവിൾ ഡിസയർ, ലോകത്തിന്റെ കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ മോഹം എന്ത് ചെയ്യുന്നറിയോ? കുറച്ചു കഴിയുമ്പോൾ അത് വേറെ ലെവലിലേക്ക് എത്തും, അത് ഗർഭം ധരിക്കും. ഒരു മുട്ടയുടെ മുകളിൽ കോഴി അടയിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും? ഈ ചൂട് കിട്ടി ഈ കോഴിമുട്ട എന്ത് ചെയ്യും? വിരിയും. എന്ന് പറഞ്ഞ പോലെ പാപത്തിന്റെ ചിന്തകൾ നാം അതിനെ താലോലിച്ചുകൊണ്ടിരുന്നാൽ കുറച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? അത് ഗർഭം ധരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കോഴിക്കുഞ്ഞ് വിരിയുന്ന പോലെ പാപം ഉണ്ടാവും. സ്വരങ്ങളെ, ഈവിൾ ഡിസയർ, ഈ ചിന്ത ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നേ? എങ്ങനെ ഓവർകം ചെയ്യുന്നേ? നമ്മൾ ആ സെക്കൻഡ് പീറ്റർ, അതിലേക്ക് നമുക്ക് വരാം. അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, സെക്കൻഡ് പീറ്റർ 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. സഹോദരങ്ങളെ, ഈ പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസന്റ് പ്രോമിസ്, ഇത് ഒരുവന്റെ ഉള്ളില്, ഒരുവൻ ഈ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ, ഈ വാഗ്ദാനങ്ങളെ അവൻ ധ്യാനിക്കുമ്പോൾ, അതിനുവേണ്ടി അവന്റെ ഫോക്കസ് അതിലേക്കായി തീരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? അവൻ ഈ ലോകത്തിന്റെ കറപ്ഷനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു വാക്യം വായിക്കാം, 2 കൊരിന്ത്യൻസ് 7, 2 കൊരിന്ത്യർ 7 അവിടെയും പൗലോസും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യൻസ് chapter 7 verse 1. അവിടെയും പറയാണ് പ്രിയമുള്ളവരെ, therefore having these promises, beloved, let us cleanse ourselves from all defilement of flesh and spirit. ഈ വാഗ്ദത്തങ്ങൾ, ഏതാ വാഗ്ദത്തം? തൊട്ടുമുള്ള വാഗ്ദത്തിലുണ്ട്, ചാപ്റ്റർ 6 വേഴ്സ് 17. അതുകൊണ്ട് 6:17 കണ്ടോ, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. സ്വരങ്ങൾ, ഇതാണ് വാഗ്ദത്തം. ഇപ്പൊ തന്നെ നാം മക്കളാണ്, പക്ഷെ അതിന്റെ പൂർണ്ണ അവകാശത്തിലേക്ക് നാം എത്തിപ്പെടുന്നത് നാം നിത്യതയിൽ ചെല്ലുമ്പോൾ അതിന്റെ എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങളും എല്ലാ പ്രിവിലേജസും നാം അനുഭവിക്കുന്നത് നാം നിത്യതയിലേക്ക് ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് അപ്പോസ്തോലന്മാരിലൂടെ പ്രവർത്തിച്ച കാര്യം ഇതാണ്. എന്താണ്? ഇവര് ഏലിയൻസ് ആണ്, സ്ട്രേഞ്ചേഴ്സ് ആണ്, അന്യരാണ്, പരദേശികളാണ്, ഇവിടെ സ്വന്തം ദേശം ഇവിടെയല്ല. നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നില്ലെന്നുള്ള, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശ ആണല്ലോ. നമ്മൾ വിശ്വസിക്കുന്നില്ലെന്നുള്ള, പാട്ട് പാടുന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരാൾ നോക്കിയാൽ മതി, എങ്ങനെ അറിയാൻ പറ്റും ഒരാൾ പരദേശിയാണോ സ്വദേശിയാണോ? എങ്ങനെ അറിയാം? പരദേശിയാണെങ്കിലുള്ള പ്രത്യേകം എന്നറിയാവോ, അവനവിടെ വേരുകൾ ഉറപ്പിക്കാൻ നോക്കത്തില്ല. ഗൾഫിൽ താമസിക്കുന്ന ആൾക്കാർക്കറിയാം, ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ? അവരെത്ര കാശ് കിട്ടിയാലും കഴിഞ്ഞ ദിവസം എന്നാ പൈസയുടെ വില ഇടിഞ്ഞപ്പോഴത്തേന് ഗൾഫിലുള്ള ആൾക്കാർ ലോൺ എടുത്ത് കാശ് ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പൊ ഗൾഫിൽ താമസിക്കുന്ന ആൾക്കാർക്കറിയാം അതൊരു പെർമനന്റ് പ്ലേസ് അല്ല. എത്ര കുറച്ചാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോരണം. അപ്പോൾ അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെങ്കിലും ഇന്ത്യയിൽ വരുമ്പോൾ കാര്യങ്ങൾ സെറ്റിലാണ്, അതിനുവേണ്ടി ഇവിടെ നിന്ന് കാശ് അയക്കുന്നു. എല്ലാ ചിന്തയും ഇതാണ്, ഇവിടെ അധികം നാളൊന്നും ഇല്ല. നിങ്ങൾ ഗൾഫുകാരോടെല്ലാം ചോദിച്ചേ, അവർ പറഞ്ഞ കാര്യം ഇതാണ്, ആ കുറച്ച് നാൾ ജോലി ചെയ്യണം, കുറച്ച് പൈസ സമ്പാദിക്കണം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? മടങ്ങിപ്പോരണം. അതായി ഏലിയൻസ്, സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷെ ബാംഗ്ലൂർ എങ്ങനെയല്ല കേട്ടോ, ബാംഗ്ലൂർ എങ്ങനെയല്ല, നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ഉള്ളവരുണ്ടോ എനിക്ക് അറിയത്തില്ല. വളരെ റെയർ ആൾക്കാർക്ക് മാത്രമേ നാട്ടിലോട്ട് പോകാനായിട്ട് പ്ലാൻ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഗൾഫുകാരുടെ എക്സാമ്പിൾ പറഞ്ഞേ. ഗൾഫുകാർക്കറി അവിടെ സ്ഥിരമായിട്ട് സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല, സ്ഥിരമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. അവര് എന്നാണെങ്കിലും തിരിച്ചു പോരണം. ഈ മൈൻഡ് സെറ്റപ്പിലാണ് അവർ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതുപോലൊരു മൈൻഡ് സെറ്റപ്പാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ഇതാ പരിശുദ്ധാത്മാവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ലോകത്തിന്റെ ഈ സിസ്റ്റം കയറിയിട്ട് എന്താണെന്നറിയോ, നമ്മുടെ സിസ്റ്റം മുഴുവൻ അങ്ങോട്ട് എന്താക്കാന്നറിയോ, ജാമാക്കുക. ചില വൈറസ് കയറുമ്പോഴുള്ള കുഴപ്പമതാ, സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. സൗരങ്ങളെ പിശാചിന്റെ പരിപാടി അതാ, അവൻ ചില വൈറസ് അങ്ങോട്ടും അങ്ങോട്ടേ കയറ്റിവിടും. എന്താ വൈറസ് അറിയോ? എന്താ? ഇവിടത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത. ഇത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി വീണ്ടും ജനിക്കുമ്പോഴുള്ള പ്രത്യേകത തന്നെ, അതും കൂടെ ഞാൻ വായിക്ക. റോമാലേഖനം, റോമൻസ് ചാപ്റ്റർ 8, റോമാലേഖനം 8-ാം അധ്യായം, റോമൻസ് 8. അതിന്റെ വേഴ്സ് 8. ഇനി അതിന്റെ അതിന്റെ എന്നാ 5-ാം വാക്യം എന്ന് വായിച്ചു ജോബി 5. കണ്ടോ, ശ്രദ്ധിച്ച സൗരങ്ങളെ, രണ്ട് കാറ്റഗറിയായിട്ട് പൗലോസ് തിരിക്കുക. ജഡസ്വഭാവമുള്ളവർ, ആത്മസ്വഭാവമുള്ളവർ. എന്താ ഈ ജഡസ്വഭാവമുള്ളവർ പ്രത്യേകത എന്ന് അറിയാവോ? അവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. വീണ്ടും ജനിക്കാത്തവന്റെ ഉള്ളിലെ ചിന്തകൾ എന്താണെന്നറിയാവോ? എന്താ ചിന്തകൾ? ഇവിടത്തെ കാര്യങ്ങളാ ചിന്തിക്കുന്നേ, ഇവിടത്തെ കാര്യങ്ങളാ ചിന്തിക്കുന്നേ അവർക്ക്. പക്ഷെ വീണ്ടും ജനിച്ച ഒരുവന്റെ പ്രത്യേകത എന്നറിയാവോ? അവൻ നിത്യമായ കാര്യങ്ങളിലേക്ക്, വചനത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, ദൈവത്തോടുള്ള അനുസരണത്തിലേക്ക്, ഇതായിരിക്കും അവന്റെ ചിന്ത. ചിന്തയിലാണ് ആദ്യം മാറ്റം ഉണ്ടാകുന്നേ. രണ്ട് ചിന്തകളാണ്. വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ഒരുവന്റെ ചിന്തയാണ് ആദ്യം മാറുന്നത്. എന്താ അവൻ പുതിയ സൃഷ്ടിയായെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അവനൊരു പുതിയ ചിന്താരീതിയിലേക്ക് വന്നു. അത്രയും നാൾ പാപത്തിലേക്ക്, ലോകത്തിലേക്ക്, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ജീവിച്ച ഒരുവൻ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ മനസ്സ് കംപ്ലീറ്റ്ലി മാറുക. പിന്നെ അവന്റെ ചിന്ത എന്നറിയോ എന്താ? ദൈവം, ദൈവത്തോടുള്ള അനുസരണം, യേശുവുമായിട്ടുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, സ്വർഗരാജ്യം, നിത്യത. ഒറ്റ മൊമെന്റ് കൊണ്ട് സംഭവിക്കുന്ന കാര്യ സ്വരങ്ങളെ. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അവന്റെ ചിന്ത ആ സമയം തന്നെ മാറുക. വീണ്ടും ജനിച്ചവരാണെങ്കിൽ അവരുടെ ചിന്ത മാറിയിരിക്കും. എന്താ ചിന്ത എന്നറിയാവോ? ദൈവം, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വാഞ്ച, വചനത്തോടുള്ള ഒരു ആഴമായ ഒരു താല്പര്യം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന, ഇത് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് പരിശുദ്ധാത്മാ ഒരുവന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അറിയാതെ ഉണ്ടാകുന്നതാണ് ഈ കാര്യങ്ങൾ. ഒന്നും ചെയ്യുന്നതല്ല. ഞാൻ ആലോചിച്ചു, ഞാൻ വർഷങ്ങൾ പല പ്രസംഗവും കേട്ടുകൊണ്ടിരുന്ന, പക്ഷെ വീണ്ടും ജനിച്ച മൊമെന്റിൽ തന്നെ എനിക്ക് ഒറ്റ കാര്യം ഉറപ്പായി. എന്താ അറിയോ? നിത്യത എന്ന് പറഞ്ഞ കാര്യം എന്റെ അങ്ങ് ഉറപ്പായി. അത് മാത്രമല്ല, നിത്യത ഞാൻ കാണുമെന്നുള്ളൊരു ഉറപ്പും കൂടെ എന്റെ ഉള്ളിൽ കിട്ടി. എന്റെ ഉള്ളിൽ അങ്ങ് ഉറപ്പാ. സ്വരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സ് എവിടെയാ നിങ്ങൾ പരിശോധിച്ച്? മനസ്സിപ്പോഴും ഇവിടത്തെ കാര്യങ്ങളിലാണ് കിടന്ന് കറങ്ങുന്നതെങ്കിൽ ടെസ്റ്റ് യുവേഴ്സ് സെൽസ്, നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, നിങ്ങൾ വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന്. കാരണം വീണ്ടും ജനിച്ചതിന്റെ പ്രത്യേകതയുണ്ട്. പക്ഷെ പിശാച് എന്താ ചെയ്യുന്നറിയോ? അതാ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ അന്ന്, അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രസംഗങ്ങൾ എനിക്ക് പലതും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഈ ടി വിയിലെ പ്രസംഗങ്ങൾ അവനെ ഇവിടത്തുകാരനാക്കി മാറ്റുക. നമ്മൾ ആരാധനയോടുകൂടി നിൽക്കുക, ഇവരുടെ പ്രസംഗമൊക്കെ കേട്ട് ഇവർ കൈ വീശി ആൾക്കാർ താഴെ വീഴുന്നു, രോഗി ഇവിടെ സൗഖ്യമാകുന്നു, സാക്ഷ്യം പറയുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടി നിൽക്കുക. എനിക്കൊരു ഞെട്ടലുമില്ല. കാരണം എന്താ അറിയോ? യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിങ്ങൾ എന്റെ നാമത്തിൽ വലിയ വീര്യപ്പെടുത്തുകൾ ചെയ്തു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. യേശു അറിയാത്തവൻ ഇപ്പൊ അത്ഭുതം ചെയ്യുക. അതുകൊണ്ട് അത്ഭുതം കണ്ടിട്ട് ഞാൻ ഞെട്ടത്തില്ല. അവർ പ്രസംഗിക്കുന്നതെന്താ? പ്രസംഗിക്കുന്നതെന്താ അറിയോ? ഇവിടത്തെ കാര്യങ്ങൾ മാത്രം. സ്വരങ്ങളെ, ആരെങ്കിലും ഈ ചാനലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവര് ഡിസേൺമെന്റ്, ഞാൻ കാണരുതെന്നല്ല ഇനി പറഞ്ഞു കേട്ടോ, നിങ്ങൾ കാണരുതെന്നല്ല ഞാൻ ഈ പറയുന്നേ. ഹാവ് ഡിസേൺമെന്റ്. നിങ്ങൾക്കൊരു ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം ഇത് കാണുമ്പോൾ. ഞാൻ ഒരിക്കലും എന്നാ ഒരു ഒരു സ്ഥലത്ത് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ അതിന്റെ കൂടുതൽ മാനസാന്തരപ്പെടണം, പാപങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും, എന്നാ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയാൽ പോരെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു, ആ ഞങ്ങളുടെ ആൾക്കാരും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല, നമ്മൾ വ്യത്യാസം എന്നാന്ന്. ഇതുപോലെ അനേകം ദൈവമക്കള്, അവർക്ക് ഈ വ്യത്യാസം മനസ്സിലാകുന്നില്ല, ഡിഫറൻസ് എന്താണെന്ന് അവർക്ക് പിടികിട്ടുന്നില്ല. എന്റെ പൊന്ന് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഡിസേൺമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റാ. എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരൊറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടും. അല്ലാതെ നിത്യതയെക്കുറിച്ച് കമാനരക്ഷണം ഉണ്ടത്തില്ല. എത്ര എത്ര പറഞ്ഞിട്ടുണ്ട്? ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാനിത് കാണാറില്ല ഒത്തിരി, ഞാനത് ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേനും ശ്രദ്ധിക്കാറുണ്ട് എന്തൊക്കെയാ ഈ പറയുന്നതെന്ന്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം, ഇനി അഥവാ കർത്താവിന്റെ വരവിനെ കുറിച്ച് അവർ പ്രസംഗിച്ചാൽ എന്തിനാ പറഞ്ഞറിയോ? ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാം കണ്ടു, കർത്താവിന്റെ വരവിനെ കുറിച്ചാ പ്രസംഗം, കർത്താവ് വേഗം വരുന്നു, അതുകൊണ്ട് ഒരു പ്രവചനം പൂർത്തിയാകണം. ഏഷ്യാ പ്രവചനം തോന്നുന്നു, ഇസ്രായേലില് കൊഴുന്തും പിന്നെ പുന്നയും കുറെ പിന്നെ മരങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഇസ്രായേലിൽ വളരണം, അതാണ് കർത്താവിന്റെ വരവിന്റെ ലക്ഷണം. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളുടെ കമ്പനി തീരുമാനിച്ചു അവിടെ ഇസ്രായേലിലെ സ്ഥലത്ത് ഈ മരം നട്ടുപിടിപ്പിക്കാൻ, അതുകൊണ്ട് ഡൊണേഷൻ അയക്കണം. കർത്താവിന്റെ വരവ് പോലും വിറ്റവുമാര് കാശാക്കുക. ഇപ്പൊ കർത്താവിന്റെ വരവ് പറയുമ്പോഴും എവിടെ കാശിന്റെ കാര്യം പറയാൻ പറ്റുമെന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സൗരങ്ങളെ, ഹാവ് ഡിസേൺമെന്റ്. നമുക്ക് ഡിസേൺമെന്റ് ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളിൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസ്സ്, നിങ്ങൾക്കറിയാം നമ്മൾ ഈ ലോകത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ചായാനുള്ള സാധ്യതയുണ്ട്. പിശാച് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സ് ക്രിസ്തുവിൽ നിന്ന് മാറിയിട്ട് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ ഫിക്സ് ചെയ്യാനായിട്ട്, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. പക്ഷേ ഗേർഡ് യുവർ മൈൻഡ്സ്, നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം? മനസ്സ് നിർമ്മതരായിട്ട് നിങ്ങൾ ഇരിക്കണം. കാരണം മറ്റൊന്നുമല്ല, എന്താണെന്നറിയോ, നമ്മളിവിടെ അന്യരാണ്, ഇവിടെ പരദേശികളാണ്. നമുക്ക് എവിടെയാ നമ്മുടെ സ്ഥലം? നമുക്ക് ഒരു സ്ഥലം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു, ക്ഷയമില്ലാത്ത മാലിന്യമില്ലാത്ത വാട്ടമില്ലാത്ത ഒരവകാശം നമുക്കുണ്ട്. ഫസ്റ്റ് പീറ്ററിലെ വാക്യം കൂടെ നിങ്ങളൊന്ന് വായിച്ച സഹോദരങ്ങളെ, ഫസ്റ്റ് പീറ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ കഷ്ടതയുടെ നടുവില് ദൈവം നമുക്ക് ഓഫർ ചെയ്യുന്ന എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:7 ഞാൻ നേരത്തെ വായിച്ച വാക്യങ്ങള്, തീയിൽ ശോധന കഴിക്കുന്നതുമായ
വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും.
കണ്ടോ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. ഇപ്പോൾ നിങ്ങൾ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്, പക്ഷേ അതിപ്പം തീർക്കാനായിട്ട് ശ്രമിക്കേണ്ടെന്ന്, അതിനുവേണ്ടി ഇപ്പൊ കൈയും കാലോട്ട് അടിക്കേണ്ട. നമ്മൾ കടന്നു പോകുന്ന കഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് പറയാണ്, യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ, ഇംഗ്ലീഷിൽ അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ്, യേശു കർത്താവ് വെളിപ്പെടുമ്പോൾ ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നം ടു റിസൾട്ട് ഇൻ പ്രൈസ് ആൻഡ് ഗ്ലോറി ആൻഡ് ഓണർ. കണ്ടോ, അന്ന് തേജസ് ഉണ്ടാകുമെന്ന്, അന്ന് മാനം ഉണ്ടാകുമെന്ന്. സ്വരങ്ങളെ നിങ്ങൾ ചിന്തിക്കാറുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കർത്താവ് വരുമ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പോലും പ്രതിഫലം കിട്ടുമെന്നാ പറഞ്ഞേ. പിന്നെ ഒത്തിരി കിരീടങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെയാ? മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്ത് കിട്ടും? ജീവകിരീടം കിട്ടും. പിന്നെ വാടാത്ത കിരീടം കിട്ടും. ഒത്തിരി കിരീടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് ഇമാജിൻ ചെയ്യുക, എന്റെ ഇമാജിനേഷൻ അപ്പുറമാണ് എപ്പോഴും സ്വർഗം. നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യമല്ലേ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണെന്നാ. അപ്പൊ ഞാൻ ഇമാജിൻ ചെയ്യുക, ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്യാലറി, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഫ്രണ്ടിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഒരു വിളി, നമ്മളൊക്കെ ഗ്യാലറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വിശുദ്ധന്മാരെല്ലാവരും ഗ്യാലറിയിൽ ഇരിക്കുകയാണ്, ഒരു വിളി, അലക്സ്. ഉടനെ അലക്സ് ഇറങ്ങിച്ചില്ലുക. ഉടനെ ഞാനൊരു ഭാവന കേട്ടോ, വചനത്തിലുള്ളതല്ല, പക്ഷെ എങ്കിലും വചനത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഭാവന പറഞ്ഞതേ ഉള്ളൂ. അലക്സ് എന്നൊരു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഒരു ശബ്ദം മുഴങ്ങി. അലക്സ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ഉടനെ ഗബ്രിയേലോ ആരെങ്കിലും ദൂതന്മാരോട് വായിക്കാൻ പറയാ, പുസ്തകം ഒന്ന് തുറന്നു. 2001 March 18 രക്ഷിക്കപ്പെട്ടു. പിറ്റേ ദിവസമുള്ള കണക്കെടുക്കുക, 2001 March 19 രാവിലെ മാനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രതിഫലമുണ്ട് അതിന്. കാരണം പറയാണ്, എന്താണ് സംശയമുണ്ടോ? മത്തായി 6 വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. പ്രതിഫലം 2011 March 18 വൈകിട്ട് വീട്ടിൽ രണ്ടുപേര് സുവിശേഷം പറയാൻ വന്നോ, അവർക്ക് അവരെ ഇരുത്തി ഓരോ ഗ്ലാസ് ചായ കൊടുത്തു. ഓരോന്നും ഞാൻ പറഞ്ഞത് കർത്താവിന്റെ പ്രത്യേകതയുണ്ട്. ഓരോ ചെറിയ പച്ചവെള്ളത്തിന് പ്രതിഫലം തരുന്നെങ്കിൽ ഓരോന്നിനും പ്രതിഫലം തരും. സുവിശേഷം പറഞ്ഞതിന്, കഷ്ടത സഹിച്ചതിന്, അടിയേറ്റതിന്, നിന്ന സഹിച്ചതിന്, രഹസ്യത്തിൽ ഉപവസിച്ചതിന്, രഹസ്യത്തിൽ പ്രാർത്ഥിച്ചതിന്, മറ്റുള്ളവരെ രഹസ്യമായിട്ട് സഹായിച്ചതിന്. നാട്ടുകാരറിഞ്ഞാൽ പ്രതിഫലം പോയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു, വലങ്കി ചെയ്യുന്നെന്ന് ഇടങ്കി എന്ത് ചെയ്യരുത്, അറിയരുത്. ഇതോരോന്നിനും അവൻ 2012 ആയപ്പോഴത്തേന് എന്റെ നാമത്തിന് വേണ്ടി അടികൊണ്ടു. അതാ പറഞ്ഞത്, അറ്റ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായി എന്നെ ഏറ്റുപറയുന്നവനെ ദൂതന്മാരുടെയും പിതാവിന്റെയും മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ ദൂതന്മാർ അത്ഭുതപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് പറഞ്ഞു, അവരീ സുവിശേഷത്തിലേക്ക് കുനിഞ്ഞു നോക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താ ഈ സുവിശേഷം? സൗരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഗവൺമെന്റിന്റെ ഇവിടെ യുദ്ധത്തിൽ പങ്കെടുത്തവന് അവിടെ ഒരു മെഡല് രാഷ്ട്രപതി കൊടുക്കുമ്പോഴത്തേന് എന്തൊരു അഭിമാനമാ. പട്ടാളക്കാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, മെഡലുകൾ ഇങ്ങനെ തൂക്കി വെച്ചിരിക്കുക പലതും, അങ്ങനെ ഫ്രണ്ട്, ഏറ്റവും ഫ്രണ്ട് റൂമിൽ ഇങ്ങനെ അവര് വെച്ചിരിക്കുക. കാരണം എന്താ? അതാണ് അവരുടെ മാനം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന മേലിഞ്ഞെല്ല് പോലെ വലിയ പേഴ്സണാലിറ്റി ഇല്ലാത്ത, കഴിവുകളില്ലാത്ത ഒരു ദൈവഭയത്തിൽ ആരാലും അറിയപ്പെടാത്ത ഒരുവൻ, എന്നാൽ അവൻ രാത്രിയിൽ രഹസ്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് സ്വർഗം കുറിച്ചു വെച്ചിട്ട് അന്ന് തേജസ്സിനും പുകഴ്ചയ്ക്കും മാനത്തിനുമായി തീരും സ്വരങ്ങളെ. കാരണം എന്നറിയോ, അവൻ തന്റെ വിശുദ്ധന്മാരോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല. എബ്രായനക്കാരൻ പറയുക, നമ്മൾ മറന്നുപോയി, നമ്മൾ മറക്കും, പക്ഷെ ദൈവം തന്റെ പുസ്തകത്തിൽ ഇതെല്ലാം കുറിച്ചിട്ടിട്ടുണ്ട്. കാരണം അറിയോ, പ്രതിഫലം കൊടുക്കണം. അപ്പൊ സംഭവിക്കാൻ പോവാ. ഒരു വശത്ത് ദുഷ്ടന്മാരുടെ നാശം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് എന്താ സന്തോഷം നൽകുന്നത്? ദൈവത്തിന്റെ സന്നിധി നീതിയല്ലോ. വിശുദ്ധന്മാരുടെ പ്രതിഫലം പ്രാപിക്കുമ്പം എന്നാ സംഭവിക്കുന്ന അറിയാവോ? ലോകത്തിൽ എന്ത് നടക്കാൻ പോവാ? ലോകത്തിൽ ദൈവത്തിന്റെ കോപം ഇറങ്ങി വരാൻ പോവാ. രണ്ടു കാര്യം ഒരുപോലെ സംഭവിക്കും. ഒന്ന്, ലോകത്തിന്റെ മേലേക്ക് കോപം, ദൈവത്തിന്റെ കോപം ഇറങ്ങി വന്ന് ലോകത്തെ നശിപ്പിക്കുമ്പോൾ വിശുദ്ധന്മാര് ആ നാളുകളിൽ ദൈവത്തിന്റെ ആനന്ദത്താൽ, ദൈവത്തിന്റെ തേജസ്സിനാൽ, ദൈവത്തിന്റെ മഹത്വത്താൽ അവർ പിടിക്കപ്പെട്ട് അവർ കർത്താവിന്റെ കൂടെയായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സ് ഇവിടെ കൊണ്ടൊന്ന് ഉറപ്പിക്കണം, ഇവിടെ കൊണ്ടൊന്ന് ഉറപ്പിക്കണം. ഫിലിപ്പി ലേഖനം 3:20 വാക്യം വൈശോ കണ്ടോ, വീണ്ടും പൗലോസ് അതിന് പറഞ്ഞു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന്. പ്രിയ സൗരന്മാരെ, ഈ ട്രൂത്ത് ഒന്ന് നമ്മുടെ തലയ്ക്കകത്തോട്, നമ്മുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം ഒന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതകത്തോട്ട് കയറാത്രത്തോളം കാലം നമ്മൾക്ക് ആത്മീയരാകാൻ പറ്റത്തില്ല. എന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന്, ഞാൻ ഇവിടത്തുകാരനല്ലെന്ന്. ഇത് അടുത്തെഴുതിയാണ്, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു എന്തു വരും? രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുക. ഈ കാത്തിരിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്, എന്നറിയോ? ഈ കാത്തിരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്കൊരു പ്രതിഫലമുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അവിടെ? കർത്താവിനെ കാത്തിരിക്കുകയും കർത്താവിന്റെ വരവിനെ കാത്തിരുന്ന സ്നേഹത്തോടുകൂടി കാത്തിരിക്കുന്നവർക്ക് ഒരു പ്രതിഫലം വചനത്തിലുണ്ട്. എവിടെ നിന്നറിയോ? തിമോത്തിയോസിന്റെ ലേഖനത്തിലാ. നീ എടുക്കാവോ? 2 തിമോത്തിയോസ് 4:7 പരിചയമുള്ള വാക്യ 7-8 വാക്യങ്ങൾ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. അടുത്ത വാക്യം, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ടു ഓൾ ഹു ഹാവ് ലവ്ഡ് ഹിസ് അപ്പിയറിംഗ്. സ്വരങ്ങളെ ചോദിക്കട്ടെ, അവന്റെ വരവിനുള്ളൊരു പ്രിയം നമുക്കുണ്ടോ? അവന്റെ വരവിനൊരു പ്രിയം. സക്കറിയ സ്റ്റാനിഫോം എന്ന് പറഞ്ഞ ദേവദാസിന്റെ ഒരു ബുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. പിന്നെ അത് ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു അതിന്റെ അകത്ത്, കർത്താവിന്റെ വരവ് അതോർത്ത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിലപിച്ചിട്ടുണ്ടോ? എന്റെ കർത്താവേ, നീ ഒന്ന് വേഗം വരണമേ. ഞാൻ പറഞ്ഞ അവന്റെ വരവിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിയം അപ്പോസ്തലന്മാരുടെ പ്രത്യേകതയായിരുന്നു. അവർക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും, ഈ ഭൂമിയിലായിരിക്കും ഒറ്റ പർപ്പസ് എന്നറിയോ? എസ്റ്റാബ്ലിഷിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരുന്നു അവരുടെ ഇവിടുത്തെ കാര്യം. ദൈവസഭയ്ക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ അങ്ങോട്ട് വരാമെന്നുള്ളായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞത് ഇവിടെ അന്യരാണ്, ഇവിടെ പരദേശികളാണ്, പിന്നെ ഇവിടെ ആയിരിക്കുന്നതിന്റെ കോസ് എന്താണെന്നറിയോ? എന്തോ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു ദൈവത്തിന്റെ സ്ഥാനാവധികളായി നിൽക്കാനായിട്ട്, ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവായിട്ട്. കാരണം അറിയോ, ലോകം കൂടി ഇരുട്ടില്ല, നമ്മളെ വെളിച്ചം. നമ്മളും കൂടി ഇല്ലാതെ പോയാൽ ഇത് കൂരിരുട്ടിലായി പോവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലോകത്തിന്റെ വെളിച്ചമായി നിൽക്കാനായിട്ടാ നമ്മളെ വിളിച്ചിരിക്കുന്നേ. സൗരങ്ങളെ സൂക്ഷിച്ചോണം, ഒരേ പൊസിഷനിൽ ഇരുന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോഴത്തേന് വേരുകൾ ഇറങ്ങി താഴേക്ക് പോവും. കണ്ടിട്ടില്ലേ, വേരുകൾ എപ്പോഴും ഇറങ്ങുന്നറിയോ? ചെടികളെ ശ്രദ്ധിച്ചോണം, അനങ്ങാതിരിക്കുമ്പം പതിയെ വേരുകൾ താഴേക്ക് ഇറങ്ങുന്ന പോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അനങ്ങാപ്പാറയായിട്ട് നമ്മൾ ഇരുന്നാൽ യാതൊരു ചലനം മുമ്പോട്ടില്ല. ഞായറാഴ്ച ഒരു അല്ലേലിയ പറഞ്ഞു പോവുകയാണെങ്കിൽ ലോകത്തിലേക്ക് പെട്ടെന്ന് വേരുകൾ ഇറങ്ങും. നീ അടുത്ത വാക്യം നിങ്ങളവിടെ ശ്രദ്ധിച്ചേ, ഫിലിപ്പി ലേഖനത്തിൽ 20 വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയുണ്ട്. മലയാളം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ഇംഗ്ലീഷ് വായിച്ചു. ഹു വിൽ ട്രാൻസ്ഫോം ദ ബോഡി ഓഫ് അവർ ഹംബിൾ സ്റ്റേറ്റ് into conformity with the body of his glory by the exertion of the power. തന്റെ ശക്തി കൊണ്ട് എന്തു ചെയ്യുന്ന പറഞ്ഞത്? നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഗ്ലോറിഫൈഡ് ബോഡി. ഇത് പ്രാപിക്കാൻ പോവാന്ന്. ഇപ്പം ഈ ശരീരത്തിന് ചില വേദനയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കാരണം താഴ്ചയുള്ള ശരീരമാണ്. ഈ ശരീരത്തിന് പലവിധമായ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നമില്ലാത്ത ആരിലുണ്ടോ ഇക്കൂട്ടത്തി? ഒരു വേദന പോലും ഇല്ലാത്ത ആരിലുണ്ടോ? ചിലരറിയുന്നില്ലെന്നുള്ള വേദന, ഓട്ടപ്പാച്ചിലുണ്ട്, മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ്, അനങ്ങാതെ ഇരുന്നാൽ മതി. ഒരു ദിവസം അനങ്ങാതെ ഇരുന്നാൽ പല വേദന അവിടെ നിന്ന് ഇവിടെ വരും. കാരണം എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. ഇല്ലാത്ത ആരിലുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാണിക്കണം, എനിക്ക് കാണാനായിട്ടാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് രാത്രി വേദന കൂടുന്ന എന്തുകൊണ്ടാണ്? കാരണം അനങ്ങാതിരിക്കുമ്പോഴാണ് ഈ വേദനയൊക്കെ എന്ത് ചെയ്യുന്നത്. രാത്രിക്ക് വേദന കൂടാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മൾ വേറൊന്ന് ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ടാണ് രാത്രി വേദന കൂടുതൽ പോകുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഈ ശരീരത്തിനുണ്ട്. പക്ഷെ ഈ ശരീരം എങ്ങനെ രൂപാന്തരപ്പെടുന്നത്? യേശുക്രിസ്തുവിന്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടാൻ പോവുക എന്ന് പറഞ്ഞാൽ തേജസ് പ്രാപിക്കാൻ പോവുക. സ്വരങ്ങളെ, ഇത് നമ്മുടെ ഹൃദയത്തിനകത്തോട്ടൊന്ന് കത്തണമെന്ന് ഞാനീ പറഞ്ഞത്. എന്താ ഒന്ന്? ഞാൻ ഈ നാട്ടുകാരനെ അല്ലെന്ന്, ഞാൻ എന്റെ സ്വന്തം സ്ഥലം ഇവിടെ അല്ലെന്ന്. പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്ക് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട്, അവിടെ ചില ശുശ്രൂഷകളുണ്ട്, കുടുംബം ആയിട്ടുള്ളവരുണ്ടാണെങ്കിൽ കുടുംബത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരുടെ നടുവിൽ അവരുടെ നടുവിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കാനായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോഴും ഞാൻ ഇവിടുത്തുകാരനല്ല, ഐ എം എൻ ഏലിയൻ, ഐ എം എ സ്ട്രേഞ്ചർ. ഇതാണ് അവരുടെ ബോധ്യമായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് സ്വന്തമായൊരു സ്ഥലം എന്തുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങൾ, ഞാൻ വളരെ പെട്ടെന്ന് കടന്നു പോവാ സെക്കൻഡ് പീറ്ററിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം എഴുതി വെച്ചിരിക്കുക? അഞ്ചാം വാക്യം, സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 5. അപ്പൊ ചില കാര്യങ്ങളെ കൂട്ടിക്കൊള്ളാനാ പറഞ്ഞിരിക്കുന്നത്. ഞാനറിയോ കൂട്ടണം എന്തൊക്കെ? ആഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളോ? നിങ്ങളുടെ വിശ്വാസത്തോട്, വിശ്വാസമാണ് ഫൗണ്ടേഷൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന വിശ്വാസം, അതാണ് ഒരു വ്യക്തിയുടെ അടിസ്ഥാനം. അതാ ഒരാളുടെ ക്രിസ്തുജീവിതം ആരംഭിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താലാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, കർത്താവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. അവിടെ തുടങ്ങുക. വിശ്വാസത്തോട് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടണം. എന്താ കൂട്ടണം? വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇത് കൂട്ടിക്കൊള്ളുവീൻ. ആഡ്. നമ്മളോട് ആഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ള ദൈവം എന്താ ചെയ്യുന്ന അറിയോ? എന്റെ മുകളിലത്തെ വാക്യം, അതിന്റെ രണ്ടാം വാക്യം, പരിജ്ഞാനത്തിൽ. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ, ഇംഗ്ലീഷ് വാക്യം മനസ്സിലാവുള്ളൂ. ഗ്രേസ് ആൻഡ് പീസ് ബി മൾട്ടിപ്ലൈഡ് ടു യു ഇൻ ദ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ജീസസ് അവർ ലോർഡ്. ഗ്രേസും പീസും എന്താ ചെയ്യുന്ന പറഞ്ഞത്? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ദൈവം തരുമ്പോ മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആഡ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അതാ അതിന്റെ വ്യത്യാസം. ദൈവം തരുമ്പോ ദൈവം എങ്ങനെ ചെയ്യുന്നേ? മൾട്ടിപ്ലൈ. അതാ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒന്ന് ഗ്രേസ്, രണ്ട് പീസ്, ഒന്ന് കൃപ, രണ്ട് സമാധാനം. സ്വരങ്ങളെ, നമ്മുടെ സമാധാനം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സമാധാനത്തിലാണോ? തികഞ്ഞ സമാധാനത്തിലാണോ? സമാധാനം ഇല്ലെങ്കിൽ എന്റെ കാര്യം എന്നറിയോ? നമ്മളത് അത് ചോദിക്കാത്തോണ്ടാ. കർത്താവ് ഏത് സാഹചര്യങ്ങളിലും തികഞ്ഞ സമാധാനത്തിൽ നമ്മെ കാക്കുവാൻ ദൈവം ശക്തനാ. തികഞ്ഞ സമാധാനത്തിൽ നമ്മെ കാക്കുവാൻ. കാരണം കർത്താവിനറിയാം, എന്നറിയോ, ഈ നമുക്ക് ഭയം ഉണ്ടാവുമെന്ന് കർത്താവിനറിയാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലവിധമായ ഭയങ്ങൾ നമ്മുടെ നേരെ വരും. പക്ഷേ ഈ ഭയത്തിന്റെ നടുവിലും യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, എന്നിട്ട് കർത്താവ് തന്റെ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് തന്നിരിക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യണോ ദൈവം പറയുന്നത്? അത് മൾട്ടിപ്ലൈ ചെയ്യും എല്ലാ സാഹചര്യങ്ങളിലും തികഞ്ഞ സമാധാനം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭയപ്പെടുന്ന സാഹചര്യങ്ങളാണോ കടന്നു പോകുന്നേ? കർത്താവിനോട് പറ, കർത്താവേ എന്റെ സാഹചര്യം ഇപ്പോൾ ചില മോശമാ. ഹി വിൽ ഗിവ് യു പീസ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഒരാവശ്യത്തിലാണോ? മക്കളുടെ ആവശ്യമാണോ? സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്ക്. He will give you the peace that surpasses all understanding. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കർത്താവിടേക്ക് ചൊരിയും. ഏത് സാഹചര്യങ്ങളിലുള്ള സമാധാനം, ഏത് സാഹചര്യങ്ങളിലും. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ ഒന്ന് നിങ്ങൾ ഓർക്കുക, ദൈവം എങ്ങനെയാ? ഒരുപക്ഷെ ജപ്തി നോട്ടീസ് ആയിക്കോട്ടെ, നമ്മൾ അതിൽ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പേടിക്കുന്ന ഒരു കാര്യമാണ് ജപ്തി നോട്ടീസ്. രണ്ടാമത് പേടി ഡോക്ടർമാരെയാ, അവർ പറയും യാതൊരു രക്ഷയില്ല. ഞാൻ പറയട്ടെ, ഡോക്ടർമാരെന്തും പറയട്ടെ, അതിന്റെ മുകളില് സ്തോത്രത്തോടെ നമ്മൊന്ന് അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മളിലേക്ക് ചൊരിയും. രണ്ടാമത് കർത്താവ് വരുന്നതാണ് ഗ്രേസ്, കൃപ. ക്രിസ്തി ജീവിതം ആരംഭിക്കുന്ന മുതൽ അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ കൃപയിൽ. എന്താ കൃപ? രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിന്റെ സൗജന്യ ദാനം, മറ്റർത്ഥം കൂടി കൃപയ്ക്കുണ്ട് ദൈവത്തിന്റെ ശക്തി. പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു. സോ ഒരാളെ പൗലോസൊക്കെ സാധാരണ കാര്യങ്ങൾ മൈൻഡ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യങ്ങളിൽ പൗലോസ് ഒന്നും എനിക്കൊന്നും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല, കാരണം അതുകൊണ്ടാണ് ഇത് കാര്യം മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞേ. കാരണം പുള്ളിക്കാരനൊരു ശീലമാണ്, കഷ്ടതയും പട്ടിണിയും ദാരിദ്ര്യവും നിന്നയും അപമാനവും അടിയും പുള്ളിക്കാരന്റെ ശീലമായിപ്പോയി. നമ്മൾ പറയുന്നില്ലേ ഒരു ശീലമായിപ്പോയെന്ന്, കാരണം പൗലോസിന്റെ ഒരു ശീലമാ. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേന് പൗലോസ് പറഞ്ഞു, എന്റെ കർത്താവേ എനിക്ക് എന്നെ സഹായിക്കണം, മൂന്ന് വട്ടം ഞാൻ പ്രാർത്ഥിച്ചു, ഈ മുള്ളെന്ത് ചെയ്യണം, ഒന്ന് മാറിപ്പോണം. ഞാൻ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പുള്ളിക്കാരൻ ചെറിയ വിഷയമൊന്നും വിഷയമല്ല, നമ്മുടെ നടുവിനെ പോലെ പൗലോസ് നടുവിനൊരു വിഷയമല്ല എന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു നേരം ആഹാരമില്ല, പുള്ളി അത് മൈൻഡ് ചെയ്യൊന്നുമില്ല. നമ്മളാണെ പറഞ്ഞതെന്ന് അറിയോ, ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് പണ്ട് ഒരു ദിവസം ആഹാരമില്ലാതെ ഞാൻ പട്ടിണി കിടന്നു. നമ്മൾ സാക്ഷ്യം പറഞ്ഞത് അങ്ങനെയാ. പൗലോസ് പിന്നെ പട്ടിണി ഉപവാസം കൂടെ എന്റെ കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്യുക, പട്ടിണി കഴിയുമ്പോഴത്തേന് ഉപവാസം ആരംഭിക്കും. പക്ഷെ ഒരു പ്രാവശ്യം പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവേ എന്ന് പറഞ്ഞാൽ പൗലോസിന് താങ്ങാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം എന്താന്ന് എഴുതിയിട്ടില്ല, തർക്കം ഇതുവരെയും തീർന്നിട്ടില്ല. ചിലരതിൽ പി എച്ച് ഡി എടുക്കുന്നുണ്ട്, പത്ത് പൗലോസിന്റെ ഉള്ള എന്താണെന്നുള്ളതിൽ പി എച്ച് ഡി ആൾക്കാർ എടുക്കുന്നുണ്ട്. ചിലര് പറയുന്ന രോഗമാണ്, ചിലര് പറയുന്നു അടിയിടിയാണ്, പിന്നെ ആൾക്കാർ കണ്ണസുവാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അപ്പൊ ലൂസ് മോഷൻ ആണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഇന്ന് ആത്മീയലോകത്തിലുണ്ട്. ഇതിൽ ആൾക്കാർ പി എച്ച് ഡി എടുത്ത് അവർ ഡോക്ടറാകുകയും പൗലോസ് സാധാരണക്കാരൻ പൗലോസായിട്ട് നിൽക്കുകയും ചെയ്യുന്നു, അതാണൊരു കാര്യം. പക്ഷെ പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവ് പറഞ്ഞെന്നറിയോ, ഞാൻ ഈ മുള്ളു മാറ്റുന്നില്ല, എന്റെ കൃപ നിനക്കു മതി. സ്വരാൾ ഏത് സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, അതിനെ അതിജീവിക്കുവാനായിട്ട് ചില സമയത്ത് ദൈവം മുള്ളു മാറ്റത്തില്ല, ദൈവം എന്റെ കൃപ നമുക്ക് തരും, അത് മതി. അതിനെ സന്തോഷത്തോടെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, സന്തോഷത്തോടെ, സന്തോഷത്തോടെ. കണ്ണൂരുള്ള ഒരു മോഹൻ ബ്രദറുണ്ട്, അരയ്ക്ക് താഴെ തളർന്നു കിടക്കുക. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരുപക്ഷെ ചിലരൊക്കെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്. അരയ്ക്ക് താഴെ തളർന്നു കിടന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ഓടി നടക്കുക, ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ വീൽചെയറിലാണ്. അദ്ദേഹത്തിന്റെ മകൻ കൊണ്ടുപോകും, ഒരു വണ്ടിയുണ്ട്, വണ്ടിയിലേട്ട് എടുത്തു കയറ്റും, വീൽചെയറും കൂടെ മടക്കി വണ്ടിക്കകത്തോട്ട് വെക്കും. അദ്ദേഹം അറിയാവുന്നിടത്തെല്ലാം പോയി സുവിശേഷം പറയും. തളർന്നു കിടക്കുന്ന ആൾക്കാർ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പോവും. അതുപോലെ അങ്ങനെ പോയപ്പം പുള്ളിക്കാരെ മനസ്സിലായി അവരെ ആരും നോക്കാനില്ല. അങ്ങനെ തളർന്നു കിടന്ന കുറെ ആൾക്കാരെ പുള്ളി കൂട്ടിക്കൊണ്ടു വന്നു, അവരെയൊക്കെ ചേർത്ത് ഒരു ചർച്ച തുടങ്ങി. ഇപ്പൊ ആ ചർച്ച അങ്ങനെയാണ്, തളർന്നു കിടന്നവരാണ് കൂടുതലും ആ ചർച്ചിൽ. കണ്ണൂരിൽ അവിടുത്തെ മീറ്റിങ്ങിന് പോയാൽ അറിയാം, അവിടെ എന്നാ നമ്മളവിടുത്തെ പോലെ ഇവിടെ കസേരയാണെങ്കിൽ അവിടെ കട്ടില്ല, പല കട്ടിൽ ചർച്ചിന്റെ അകത്തുണ്ട്. കാരണം തളർന്നു കിടക്കുക ആൾക്കാർ, സഭാംഗങ്ങൾ കൂടുതലും തളർന്നു കിടക്കുന്നവരല്ലാത്തവരും ഉണ്ട്, പക്ഷെ സഭാംഗങ്ങൾ ഒത്തിരി പേര് തളർന്നു കിടക്കുന്ന ആൾക്കാരാ. പക്ഷെ അതിന്റെ നടുവിലും ആ മോഹനം ബ്രദർ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുക. കാരണം അറിയോ, ദൈവത്തിന്റെ കൃപ ഈ ബലഹീനതയിൽ അങ്ങ് തികഞ്ഞു വന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വയനാട്ട് നമ്മുടെ ജിജിയുടെ കല്യാണത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് വെച്ച് കണ്ട അദ്ദേഹത്തെ ചിലരെ കണ്ടു കാണും അന്ന് കല്യാണത്തിന് വന്നവര്. നാല് ചോദിക്കേ, അത്രയും ദൂരം യാത്ര ചെയ്ത് വരിക, നമ്മളൊക്കെയാണ് അവർക്ക് എന്തിനാ വെറുതെ? ഇല്ല, ദൈവസ്നേഹത്തില് ദൈവമക്കളുടെ വിവാഹത്തിന് പോലും ഒന്ന് സംബന്ധിക്കുക. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൃപയ്ക്ക് നമ്മുടെ എല്ലാ ബലഹീനതകളെയും അതിജീവിക്കുവാനായിട്ട് കഴിയും. മോശവിക്കാനായിരുന്നു, സംസാരിക്കാനായിട്ട്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാറുണ്ട്.